സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു. അത് എന്നേക്കും അവിടുത്തോടുകൂടെയാണ്. കടൽ തീരത്തെ മണൽത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്ക് കഴിയും? ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിന്റെ ആഴവും നിർണയിക്കാൻ ആർക്ക് സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിന്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അതിന്റെ സൂക്ഷ്മമാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായ ഒരുവനേയുള്ളൂ. ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവളെല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് ജ്ഞാനത്തെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനാഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വമണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ് വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനമാഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ. കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിലാശ്രയിക്കുക. അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ. വീഴാതിരിക്കാൻ വഴി തെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുകയും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുകയും കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുകയും കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷിക്കെത്തുകയും ചെയ്യുന്നു. തീരത്ത് നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാവികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടമന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവീൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അവ നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട. ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്കാവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരിൽ നിന്ന് കണ്ണുതിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകുകയരുത്. എന്തെന്നാൽ മനന്നൊന്ന് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്കു പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ജ്ഞാനം തന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും. അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. ജ്ഞാനം സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവളെ വിശ്വസിക്കുന്നവൻ അവളെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ട മാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അപമാനം വരുത്തി വയ്ക്കരുത്. എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട്. മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട്. നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത്. നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും അരുത്. ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്. ജ്ഞാനം നീ മറച്ചു വയ്ക്കരുത്. ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു. സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റു സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. വിധിക്ക് കീഴ്പ്പെടരുത്. അധികാരികളോട് പക്ഷപാതം കാണിക്കുകയും വരുത്. മരിക്കേണ്ടി വന്നാലും സത്യം വിടരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. വിവേകം വിട്ട് സംസാരിക്കരുത്. പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല. ഭവനത്തിൽ സിംഹത്തെ പോലെയാകരുത്. ഭൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കരുത്. വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത്. സമ്പത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. കർത്തൃഗോപ സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപിയുടെ മേൽ പതിക്കും. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധ വിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്. ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപട ഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായി തുറക്കരുത്. മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ. ഏഷണിക്കാരൻ എന്ന് പേര് കേൾപ്പിക്കരുത്. നാവ് കൊണ്ട് കെണി വയ്ക്കുകയും അരുത്. കള്ളന് അവമതിയും കപട ഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി തീരരുത്. ദുഷ്കീർത്തി അപമാനവും നിന്നെ ഉളവാക്കുന്നു. കപട ഭാഷയ്ക്കും ഇത് തന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുര ഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിലും നിന്ന് സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക. എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞ സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കുകയും അരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. കഷ്ടദിനത്തിൽ അവനെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശക്കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടി നിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരികുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മാഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക. വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവന് അവൾ കർക്കശയാണ്. ബുദ്ധിഹീനന് അവളോടുകൂടെ വസിക്കുക അസാധ്യം. അവളവന് ദുർവഹമായ അവനവളെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവളുടെ പേരിനെ അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യമാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക. എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ ജ്ഞാനത്താൽ ബന്ധിക്കട്ടെ. നിന്റെ കഴുത്ത് ജ്ഞാനത്തിന്റെ ചങ്ങല അണിയട്ടെ. ജ്ഞാനത്തിന്റെ മുഖത്തിനെ ചുമല് താഴ്ത്തുക. ജ്ഞാനത്തിന്റെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ ജ്ഞാനത്തെ സമീപിക്കുക. ജ്ഞാനത്തിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക. ജ്ഞാനം നിനക്ക് വെളിപ്പെടും. കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ ജ്ഞാനം നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. ജ്ഞാനം നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. ജ്ഞാനം ബന്ധനം നിനക്ക് സംരക്ഷണവും ജ്ഞാനത്തിന്റെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ
പിതാവിനും പുത്രനും ശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി. നല്ല സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ അർത്ഥാന്റെ തിരുനാമത്തിൽ പ്രിയക ദൈവത്തിന്റെ ബലതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ നടത്തിക്കൊണ്ടുവരുന്ന ഈ അനുഗ്രഹീതമായ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയോടുകൂടെ നമുക്ക് ദൈവസന്നദ്ധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നമ്മുടെ ശരീരം കൊണ്ടും ഒക്കെ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും നമ്മുടെ മനസ്സൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവശബ്ദം കേൾക്കുവാനും ദൈവശബ്ദം കേട്ട് രൂപാന്തരം പ്രാപിക്കാനും ഓരോ കൂട്ടായ്മകൾ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമ്മെ തന്നെ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും മറ്റുള്ള അവസരങ്ങളെക്കാൾ വരിയായി ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷങ്ങളും തമ്പുരാൻ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എന്റെ അടുക്കൽ കടന്നു വരില്ലെന്ന് നമ്മുടെ കർത്താവ് നമ്മെ ഓർപ്പിച്ചതുപോലെ തമ്പുരാന്റെ ആകർഷണം നമ്മുടെ കൂട്ടായ്മയിലും ദൈവനാമത്തിൽ കൂട്ടുവരുന്ന ഏത് സാഹചര്യം ഉണ്ടായിരിക്കുവാൻ തക്കോടടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്ന ഭദ്രാസന മെത്രാപ്പൊലിത തിരുവനത്തെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തിരുമേനി ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ തിരുമേനിയുടെ സാന്നിധ്യം നമുക്കുണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷവും അനുഗ്രഹമായ കാര്യമാണ്. വളരെ സ്നേഹാദരവോടുകൂടി അഭിനന്ദ തിരുമനസിനെ ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും അർമേനയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ അതുപോലെ എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ അനുഗ്രഹീതമായ ഇന്നത്തെ ചിന്ത പകർന്നു വരുവാൻ തക്കോണം കടന്നുവന്നിരിക്കുന്ന പ്രിയപ്പെട്ട സജി അമ്മയിലച്ഛൻ അച്ഛൻ കഴിഞ്ഞ 2-3 പ്രാവശ്യം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും വളരെ മനോഹരമായ സന്ദേശം നൽകി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട അച്ഛനെ വീണ്ടും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ട അച്ഛനെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷിക്കുന്ന എല്ലാ ഭദ്രാസനത്തിന്റെ അകത്തും പുറത്തുമായിട്ടുള്ള ദൈവമക്കളെ വളരെ പ്രാർത്ഥനയോട് പ്രത്യേകിച്ച് അരമനയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരെയും വളരെ സ്നേഹവാത്സല്യത്തോടുകൂടി അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കൂട്ടായ്മ നമുക്കൊക്കെയും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കോണം ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 93rd വളരെ സുപരിചിതമായ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് സമർപ്പിക്കാം. ശ്രീയേശു നാമം അതിശയനാമം ഏഴയനിക്ക് ഇമ്പവനാമം. ഭൂതബാധിതർക്കും രോഗികൾക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ സമീപസ്ഥരായിരുന്നു കൊണ്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഭാരങ്ങളെ വഹിക്കുകയും അവർക്ക് പ്രത്യാശയും ധൈര്യവും ഓട്ടത്തിലും വാക്കിലും ചിന്തയിലും ഒക്കെ നൽകുന്ന ദൈവിക സ്നേഹത്തിന്റെ ശ്രേഷ്ഠഭാവം രുചിച്ചറിയുവാൻ തക്കവണ്ണം നമ്മുടെ ഈ സമർപ്പണ ഗീതങ്ങൾക്കൊക്കെയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ ഗീതം സമർപ്പിക്കാം. ശ്രീയേശു നാമം മാതിശയ
നാമം ശ്രീയേശു നാമം മാതിശയ നാമം
പുണ്യനാമം
ശ്രീയേശു നാമം അതിശയ നാമം ഏലയണി കിംബ നാമം
എണ്ണമില്ല
പാപം വന്ന ഉന്നതന്റെ വന്യമാമം എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യമാമം ശ്രീയേശുമാമം അതിശയമാമം ഏഴയിലിക്കിമ്പമാമം എല്ലാ നാമത്തിലും മേലായ മാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്ങാലും മടങ്ങിടും തീരു മുൻപിൽ വല്ലഭത്വമുള്ള മാമം എല്ലാ മുഴങ്ങാലും മടങ്ങിടും തീരു മുൻപിൽ
വല്ലഭത്വമുള്ള നാമം
ശ്രീയേശുമാമം
ബാമം
ഭൂതഭാഗിതാക്കും
മോദയം കൊടുക്കും ബാമം
ഓരോർക്കും മുടങ്ങൾക്കും കുഷ്ഠരോഗികൾക്കും എല്ലാം വീടുതേലും നൽകും മാമം ഓരോർക്കും മുടങ്ങൾക്കും കുഷ്ഠരോഗികൾക്കും എല്ലാം വീടുതേലും നൽകും മാമം ശ്രീയേശുമാമം അതിശയമാമം ഏഴെങ്ങനിക്കിമ്പമാമം
ദേവിയോടെ
രാജാവിൽ വേഗം വരുന്ന നാമം
നാടുവാഴികളം
ശുദ്ധരുമൈതാവിനത്തിൽ
വാഴും നാമം ാടുവാഴികളെ ശുദ്ധരുമായി ദാവീദ് സിംഹാസനത്തിൽ വാഴുന്ന നാമം
ശ്രീയേശുനാമം അതിശയമാമം ഏഴെനിക്കിമ്പമാമം
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധനും സഹായിക്കും.
തന്റെ
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കണ്ടു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഉണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ശിശുരാവേ നിനക്ക് സ്തുതി. അഭിളായ നിന്റെ അടിയാരോട് കരുണയും നമശേ രാജാവേ നിനക്ക് സ്തുതി. പറക്ഷ്മൂർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേ
രാജ്യം വരയണമേ. നിന്റെ ദ്രവിഷ്ടത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പും ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളയണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മൗത്തുംക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ദുർഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ ആവികളായി ഞങ്ങൾക്ക് വേണ്ടി ഭോജനം എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തുണ്ട്. തമ്പുരാനോട് അപേക്ഷ ഉള്ളണമേ. ആമീൻ.
ബാറയ്ക്കുമ്പോൾ കാരുണ്യവാനും മനുഷ്യനെയുള്ളവനും ആ ദൈവമായ കർത്താവേ ഭയഭക്തിയോടെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാനും പ്രകാശത്തോടും വിശുദ്ധിയോടും കൂടെ നിനക്ക് ശുശ്രൂഷിപ്പാനും നല്ല ദ്രവിഷ്ട പ്രകാരം തന്നെ പ്രസാദിപ്പിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ എന്നേക്കും ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം നിന്റെ സന്നിധിയിൽ നിന്ന് കൃപയും കരുണയും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ നീ കുറ്റങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും പാപികൾ മനസ്സിൽ സന്തോഷിക്കുന്നവനുമാകുന്നുവല്ലോ. വിളിപ്പിൻ ഞാൻ വിളി കേൾക്കുമെന്നും മുട്ടിൻ ഞാൻ തുറക്കുമെന്നും അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നും നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമായ കർത്താവേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അകൃത്യം ചെയ്യുന്നവർക്ക് നീ മോചനം നൽകണമേ. കുറ്റക്കാർക്ക് പരിഹാരം കൊടുക്കണമേ. സ്നേഹക്കാരെ നീതിയുള്ളവരാക്കി തീർക്കണമേ. പാപികളോട് കരുണ ചെയ്യണമേ. ചിതറിപ്പോയിരിക്കുന്നവരെ കൂട്ടിച്ചേർക്കണമേ. ദൂരസ്ഥരെ വിളിച്ച് വരുത്തണമേ. വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ. അശുദ്ധരെ ശുദ്ധീകരിക്കണമേ. വിഖാരികളെ പരിപാലപ്പെടുത്തണമേ. ഞെരുക്കത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. മുറിവേറ്റിരിക്കുന്നവർക്ക് മരുന്ന് ചെയ്യണമേ. ബലഹീനരെ ബലപ്പെടുത്തണമേ. ഹൃദയവേദനയിൽ മനോവ്യസനത്തിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. വീട് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ. അനാഥരുടെ സങ്കടം കേൾക്കണമേ. വിധവകളെ പുലർത്തണമേ. അനുതാപികളിൽ സന്തോഷിക്കണമേ. നീതിവാന്മാരുടെ കൂടെ വസിക്കണമേ. ശുദ്ധിവാന്മാർക്ക് കൂട്ടായിരിക്കണമേ. ബ്രഹ്മചാരികളെ പൂർണ്ണരാക്കണമേ. നോമ്പുകാരെ കിരീടം ധരിപ്പിക്കണമേ. ശാന്തതയുള്ളവരിൽ വസിക്കണമേ. താഴ്മയുള്ളവരോട് കൂടിയിരിക്കണമേ. ദയവാന്മാരിൽ പാർക്കണമേ. കലഹങ്ങളെ ഒതുക്കണമേ. വഴക്കുകളെ നീക്കിക്കളയണമേ. യുദ്ധങ്ങളെ അടക്കണമേ. തർക്കങ്ങളെ നീക്കിക്കളയണമേ. ചണ്ടകളെ ഇല്ലായ്മ ചെയ്യണമേ. നിർവിശുദ്ധ സഭ ഉയർത്തണമേ. അതിന് പ്രജകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കണമേ. എല്ലാ സ്ഥലത്തും അതിനെ ഉയർത്തണമേ. എല്ലാ ഭാഗങ്ങളിലും അതിന് ബുദ്ധികളെ ഉറപ്പിക്കണമേ. അതിലെ ആചാര്യന്മാരെ ബഹുമാനിക്കണമേ. അതിലെ ശുശ്രൂഷകന്മാരെ ശോഭിപ്പിക്കണമേ. അതിലെ വായനക്കാരെ തിരിച്ചറിയുള്ളവരാക്കണമേ. അതിലെ വൽപ്പാന്മാരെ ജ്ഞാനമുള്ളവരാക്കണമേ. അതിൽ നിന്ന് വേദവിരീതങ്ങളെയും തർക്കങ്ങളെയും വായിച്ചു കളയണമേ. അതിൽ നിരപ്പും സമാധാനവും വസിപ്പിക്കണമേ. അതിന് സ്നേഹവും ഐകമത്യവും കൊണ്ട് നിറയ്ക്കണമേ. അതിനുവേണ്ടി കഷ്ടതകൾ സഹിക്കുന്ന ഇടയന്മാരെയും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉത്സാഹിക്കുന്ന ഭരണകർത്താക്കാരെയും അതിൽ നിയമിക്കണമേ. അതിന്റെ പ്രജകളുടെ പ്രാബല്യത്താലും ഫലപ്രകാരമുള്ള സംഘങ്ങളാലും സകല വായുകൾ കൊണ്ടും നാവ് കൊണ്ടും കണക്കുന്നതിന്റെ പിതാവിന് പരിശുദ്ധായിരിക്കും. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ചേർച്ചയുള്ള സ്തുതികൾ അത് കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഓ
പ്രിയക ദൈവത്തിന്റെ ധന്യനാമത്തിന് മാസമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, കുറച്ച് നാളുകൾക്ക് ശേഷമാണ് എനിക്കിന്ന് സംബന്ധിക്കുവാനായിട്ട് പറ്റുന്നത്. നമ്മുടെ സഭയുടെ വിവിധ സമിതികളുടെ മീറ്റിങ്ങുകളിലും മലങ്കര അസോസിയേഷൻ മാനേജ്മെന്റ് അങ്ങനെയുള്ള മീറ്റിങ്ങുകളെ, എപ്പിസ്കോപ്പൽ സിനഡ് ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ നാട്ടിലായിരുന്നു. അതോടൊപ്പം തന്നെ ഹോളി വീക്കും ഈ പ്രാവശ്യം നാട്ടിലായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് നാള് ഒരു രണ്ട് മാസത്തിൽ കൂടുതൽ നാട്ടിൽ നിൽക്കേണ്ടി വന്നതുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയിൽ കുറച്ച് നാളായിട്ട് എനിക്ക് സംബന്ധിക്കാൻ സാധിച്ചില്ല. എങ്കിലും എല്ലാം വളരെ ഭംഗിയായിട്ട് ഇവിടെ പോകുന്നുണ്ടായിരുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ താല്പര്യത്തോടുകൂടി ഇതിൽ സംബന്ധിക്കുന്നു. അവധിക്കാലം വരികയാണല്ലോ. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് സ്കൂൾ അടച്ചോ?
ഇല്ല,
അടച്ചില്ല. സ്കൂൾ അടച്ചില്ല. ആ, സ്കൂൾ അടച്ചിട്ടിനി അവധിക്കാലം വരികയാണ്. അവധിക്കാലത്തെ സംബന്ധിച്ച് ആശങ്കയോട് കാണുന്ന മാതാപിതാക്കളുണ്ട്. അവധിക്ക് കുട്ടികളെ എങ്ങനെ സ്കൂളിൽ വീട്ടിലാക്കിയിട്ട് കുട്ടി ജോലിക്ക് പോകാൻ പറ്റും എന്നുള്ളത് മറ്റങ്ങനെ പല രീതിയിൽ പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. അവധിക്കാലം എങ്ങനെ ചിലവഴിക്കാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്ത ഇപ്പോൾ ട്വൽത്ത് ഗ്രേഡ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെ ദൂരസ്ഥലത്തേക്ക് അയക്കുന്നതിന് അയക്കുമ്പോൾ അതിൽ പ്രയാസം അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട്. കാരണം വേറെ ദൂരെ ഫാർവേ സിറ്റീസിലൊക്കെ പോയി ചെന്ന് പഠിക്കുമ്പോൾ അപ്പോൾ അവർ എങ്ങനെയായിരിക്കും, അവരുടെ ജീവിതം അവിടെ എങ്ങനെയായിരിക്കും, മാതാപിതാക്കളെ അടുത്തില്ല എന്നുള്ളത്. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെ നമ്മുടെ മാതാപിതാക്കളെ അലട്ടുന്ന ചില വിഷയങ്ങളാണ്. സമ്മർ അവധിക്കാലത്ത് അരമനയിൽ അതുകൊണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടി, ഈ കോളേജിലോട്ട് പോകുന്ന കുട്ടികൾക്ക് വേണ്ടി, ഇലവൻത് ഗ്രേഡും ട്വൽത്ത് ഗ്രേഡും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ഓറിയൻറ്റേഷൻ വയ്ക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ പള്ളികളിലൊക്കെ നമ്മുടെ കുട്ടികളെ അത് പ്രൊമോട്ട് ചെയ്യണം. അവർ വന്ന് ഈ യൂത്ത് ക്യാമ്പിൽ സംബന്ധിക്കാൻ ജൂലൈ മാസത്തിൽ രണ്ട് ആഴ്ചകളായിട്ട്, ആൺകുട്ടികൾക്ക് ഒരാഴ്ച, പെൺകുട്ടികൾക്ക് ഒരാഴ്ച, അങ്ങനെ രണ്ട് ആഴ്ചകളായി ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഈ കുഞ്ഞുങ്ങൾ നമ്മൾക്ക് അവർ ഓരോ കോളേജുകളിലേക്ക് പോകുമ്പോൾ, സ്കൂൾ തലത്തിൽ നിന്ന് കോളേജിലേക്ക് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന അവർക്ക് ലഭിക്കുന്ന ഫ്രീഡം, ആ സ്വാതന്ത്ര്യം അവർ എങ്ങനെ ദൈവികമായിട്ടത് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത്, കോളേജുകളിൽ അവർ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം അവർ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത്, എങ്ങനെയായിരിക്കണം അവരുടെ ആത്മീയ ജീവിതവും കരിപ്പിടിപ്പിക്കേണ്ടത് എന്നുള്ളത്, അതുപോലെ തന്നെ പഠനം എങ്ങനെയായിരിക്കണം, അതിന് പ്രധാന അതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ വിവിധ തലങ്ങളിൽ ശോഭിക്കുന്ന ഈ മേഖലകളിലൊക്കെ പരിചയമുള്ളവരൊക്കെ വന്ന് കുട്ടികളോട് അവരുടെ ജീവിത എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടതൊക്കെ ഉള്ള സംവിധാനമൊക്കെ നമ്മുടെ ഈ ക്യാമ്പിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഭദ്രാസനത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പ്രയോജനപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഓരോ ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് നമ്മൾ ക്രമീകരിക്കുന്നത്. അപ്പം അത് വളരെയേറെ മുൻവർഷങ്ങളിൽ കുട്ടികൾക്ക് അതിൽ സംബന്ധിച്ചവർക്ക് വളരെയേറെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ 11th ഗ്രേഡും 12th ഗ്രേഡിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ ക്യാമ്പിൽ വിടാൻ തക്ക വേണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ ഇടവകതലങ്ങളിൽ ഓൾറെഡി പോയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിലും ഇടവകതലത്തിലും എല്ലാം പോയിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം കാര്യം. നമ്മൾ പുതിയ തലമുറയെ ലക്ഷ്യമാക്കി അവരെ വളർത്തുവാൻ തക്കവണ്ണമുള്ള നമ്മുടെ ചുമതല നമ്മൾ നിർവഹിക്കുമ്പോൾ അക്കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധയോടെ കാണണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ആമുഖമായി ഞാൻ ഇത് പറഞ്ഞു എന്ന് മാത്രമെന്ന് നമ്മുടെ ദൈവജനം സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട സജി അമ്മയിലച്ഛനാണ്. അച്ഛൻ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ വൈദികരാണ്, വൈദിക സംഘം സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ സെമിനാരി അധ്യാപകനാണ്. വിവിധ സന്ദർഭങ്ങളിൽ അച്ഛൻ നമ്മളോട് ധ്യാനം നയിച്ചിട്ടുണ്ട്. മലങ്കര സഭയിലെ അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രസംഗം കൂടിയാണ് അച്ഛൻ. അച്ഛൻ്റെ ധ്യാനം ഇന്ന് നമുക്ക് ലഭിക്കുന്നത് അത് അനുഗ്രഹമാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട സജി അമ്മയിൽ അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
250th ഗാനം. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു.
പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ. സിംഹാസനത്തെ മാർവദൂതന്മാർക്കും ദാസനെ പോലവൻ ജീവിച്ചു. ശാപം ശിരതാതിലെ തീടുവാൻ ദാസനെ പോല
ശുഭംപുരന്നല്ലോരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട അമ്മയിലച്ചനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയുന്നിയ തിരുമേനി വന്ദ്യരായ സഹോദര വൈദിക ശ്രേഷ്ഠരെ, വീണ്ടും ഒരിക്കൽ കൂടി ഈ അനുഗ്രഹീതമായ മുഹൂർത്തത്തിൽ പങ്കുചേരുവാൻ കഴിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അഭിയുന്ന തിരുമേനിയുള്ള നിറഞ്ഞു ഭക്തിയാദരവും സ്നേഹവും സമർപ്പിക്കുന്നു. തിരുമേനിയുടെ നിറഞ്ഞ സ്നേഹമാണ് ഈ പ്രദേശങ്ങളായിരിക്കാൻ അവസരമൊരുക്കുന്നത് എന്നത് കൃതജ്ഞതാപൂർവ്വം സ്മരിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഈ വലിയ സംരംഭത്തിൽ പങ്കുചേരുവാൻ കഴിഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമുഖ വാക്കുകൾക്ക് പ്രസക്തിയില്ലാത്ത ഈ വേളകളിൽ നമ്മുടെ ഹൃദയജന്തുക്കൾക്കായി പരിചിതമായ ഒരു വേദഭാഗം സമർപ്പിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടും. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, Gospel according to St. Luke chapter 15 verse 7. അത് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. അങ്ങനെ മനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധിക സന്തോഷം ഉണ്ടാകും. There will be more joy in heaven over one sinner who repents. സ്വർഗത്തിൽ സംജാതമാകുന്ന അധിക സന്തോഷത്തെ പറ്റിയാണ് ലൂക്കോസ് സുവിശേഷം വ്യക്തമാക്കുന്നത്. സ്വർഗത്തിൽ സംജാതമാകുന്ന സന്തോഷം നമ്മളുടെ അവകാശവും നമ്മുടെ സാധ്യതയുമാണ്. ദിനംതോറും നമ്മുടെ പ്രാർത്ഥന Thy will be done as it is on the heaven. സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിലും സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം എന്ന് നമ്മുടെ പ്രതീക്ഷ. സ്വർഗത്തിന്റെ സന്തോഷം ഈ ഭൂമിയിൽ നമുക്ക് അനുഭവീയമാകേണ്ടതുണ്ട്. അത് വ്യക്തിതലങ്ങളിലും കുടുംബജീവിതത്തിലും ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും. അതുപോലെ തന്നെ വിവാഹം എന്ന കൂതാശയിലൂടെ സംയോജിക്കപ്പെട്ട ഓരോ ആളുടെയും മുമ്പുള്ള സാധ്യത ഭൂമിയിൽ പർദീസ സാധ്യമാക്കുക എന്നതാണ്. ആ അർദ്ധതലങ്ങളിലൊക്കെ ഈ വേദഭാഗം യേശുദമ്പുരാന്റെ മനുഷ്യാവതാരത്തെ പറ്റിയും മനുഷ്യാവതാരത്തിലൂടെ വീണ്ടെടുക്കപ്പെടുന്ന മനുഷ്യവർഗത്തെ പറ്റിയും 99 നീതിമാന്മാർ എന്നുള്ളത് പ്രതാക്കന്മാരുടെ വ്യാഖ്യാനത്തിൽ അത് മാലാഖസാന്നിധ്യത്തെ പറ്റിയും നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാട് അത് മനുഷ്യവർഗവും ഒക്കെയായി വ്യാഖ്യാനിക്കുമ്പോൾ ഈ കർത്താവിന്റെ കടന്നുവരവുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ സംജാതമാകുന്ന മഹാസാധ്യത മോർ ജോയ് അധിക സന്തോഷത്തിന്റെ സാധ്യതയിലേക്ക് നാം നയിക്കപ്പെടുന്നു എന്നതാണ്. ലോകത്തിൽ പല വിലാപങ്ങളുണ്ട്, പല സങ്കടങ്ങളുണ്ട്. നാം ഏറെയും കേൾക്കുന്ന സങ്കടം സന്തോഷിക്കുവാൻ നിരവധി സാധ്യതകൾ ഉണ്ടായിട്ടും സന്തോഷിക്കാൻ കഴിയാതെ പോകുന്നവരുടെ വിലാപമാണ്. അധിക സന്തോഷത്തിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ള സന്തോഷം നിലനിർത്തുവാൻ പാടുപെടുന്നവരുടെ ചുറ്റുപാടിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഇന്ന് ഈ വേദഭാഗത്തിന് നമ്മോട് ചിലത് സംസാരിക്കാനുണ്ട്. ഈ വേദഭാഗം നമുക്ക് മുമ്പിൽ പരിചയപ്പെടുന്നത് ക്രിസ്തു എന്ന വലിയ ഇടയനെ പറ്റിയാണ്. ആ ഇടയന്റെ ഇടയത്ത സമീപനങ്ങളെ പറ്റിയാണ്. തീർച്ചയായും നമ്മുടെ സമീപന ശൈലികൾ തന്നെയാണ് സന്തോഷത്തെ നിലനിർത്തുന്നതും വർദ്ധിപ്പിക്കുന്നതും സന്തോഷിക്കുവാൻ നമ്മെ സഹായിക്കുന്നതും. അതുകൊണ്ട് തീർച്ചയായും ഈ വേദഭാഗത്ത് ക്രിസ്തു എന്ന ഇടയന്റെ 5 സമീപന ശൈലികളെ പറ്റി പറയുന്നുണ്ട്. 5 എന്ന് ഞാൻ പറയുമ്പോൾ വിസ്താര ഭയം ആരെയും അലട്ടേണ്ടതില്ല. അത് കമ്പിവാതകത്തിൽ 5 സമീപന ശൈലികളെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. അധിക സന്തോഷത്തിന്റെ നിർവൃതിയിലേക്ക് എനിക്ക് നിങ്ങൾക്കും എത്തപ്പെടാം. ഒന്നാമതായി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്ന ആ ഇടയന്റെ ആദ്യ സമീപന ശൈലി ലൂക്കോസ് ചാപ്റ്റർ 15:2, പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന വേദഭാഗം. ദ മാൻ റിസീവ്സ് എവരിവൺ, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയുമായി ജീവിക്കുന്ന ക്രിസ്തു എന്ന ഇടയനെ പറ്റി. യഹൂദ സമൂഹത്തിൽ പരീക്ഷ സാധൂക്യ മഹാപുരോഹിത ഗണങ്ങൾ അവർ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി വിളിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും പലരെയും ഉൾക്കൊള്ളുവാൻ അവർ പരാജയപ്പെട്ടു എന്നത് വേദപുസ്തകത്തിൽ നമുക്ക് പരിചിതമാണ്. എന്നാൽ ഇവിടെ ക്രിസ്തുവിനെ വിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസ് അവതരിപ്പിക്കുന്നത് പാപികളെയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സമൂഹത്തിൽ മാറ്റിവെക്കപ്പെട്ടവരെയും എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയെ പറ്റി. തീർച്ചയായും ഈ നമ്മുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമായ ജനുവിനായ അല്പം ഇടം സ്വന്തം പങ്കാളിക്ക് പോലും ഒരുക്കി വെക്കാൻ കഴിയാത്തിടത്താണ് നമ്മുടെ പലരുടെയും സന്തോഷങ്ങൾ സാധാരണഗതിയിൽ അസ്തമിക്കാറ്. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അധിക സന്തോഷത്തിലേക്ക് നാം എത്തപ്പെടണമെങ്കിലും ഉള്ള സന്തോഷം നാം നിലനിർത്തണമെങ്കിലും വി നീഡ് ജെനുവിൻ സ്പേസ്. നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥമായ ചില ഇടങ്ങൾ, പങ്കാളിക്ക് സ്വാതന്ത്ര്യത്തോടെ കടന്നു വരുവാൻ കഴിയുന്ന, മക്കൾക്ക് സ്വാതന്ത്ര്യത്തോടെ കടന്നു വരുവാൻ കഴിയുന്ന, നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ഇടപെടാൻ കഴിയുന്ന ചില നല്ല ഇടങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരുക്കപ്പെടുന്നുവെങ്കിൽ മാത്രമേ അധിക സന്തോഷത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും എത്തപ്പെടുവാനായി സാധിക്കുകയുള്ളൂ. ലോകം ഇന്ന് ആശങ്കപ്പെടുന്നത് സ്ക്വയർ ഫീറ്റുകളെ പറ്റിയാണ്. അമേരിക്കയുടെ മെഷർമെന്റിനെ പറ്റി വലിയ നിശ്ചയം എനിക്കില്ല. എങ്കിൽ പോലും ലോകമെമ്പാടും ആശങ്കപ്പെടുന്നത് സ്ക്വയർ ഫീറ്റുകളെ പറ്റി, വിസ്താരങ്ങളെ പറ്റിയാണ്. പക്ഷെ മനസ്സിന്റെ വിസ്താരം എത്ര എന്നത് വളരെ വില കുറഞ്ഞു കാണുന്ന ഒരു സമൂഹത്തിൽ എത്തുമ്പോ സ്വന്തം പങ്കാളിക്ക് പോലും അല്പം ഇടങ്ങൾ ഒരുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നമുക്ക് ഈ അധിക സന്തോഷത്തിലേക്കും ഉള്ള സന്തോഷത്തിന്റെ സംരക്ഷണത്തിലേക്കും എത്തുവാൻ കഴിയുക എന്ന് ശാന്തമായി ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ദൈവം എല്ലാവർക്കും ഇടങ്ങൾ ഒരുക്കുന്നവനാണ്. സൃഷ്ടിയുടെ സൗരഭ്യം അതാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ സൃഷ്ടി വിവരണവും അത് തന്നെയാണ്. പർവ്വജാതികളെ സൃഷ്ടിച്ചിട്ട് എവിടെയെങ്കിലും പാർക്കുവാനുള്ള കൽപ്പന വേദപുസ്തകത്തിലില്ല. പർവ്വജാതികൾക്ക് ആകാശത്തിന്റെ അനന്ത സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച് അവിടെ പാർക്കുവാനാണ് ദൈവത്തിന്റെ കൽപ്പന. ഏജന്തുക്കളെ സൃഷ്ടിച്ചിട്ട് എവിടെയെങ്കിലും പാർക്കുവാൻ കൽപ്പനയില്ല, അവർക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള സാധ്യതകളാണ്. മത്സ്യങ്ങളെ സൃഷ്ടിച്ചിട്ട് സമുദ്രത്തിൽ പാർക്കുവാനുള്ള നിയോഗമുണ്ട്. പ്രത്യേകം നാം ശ്രദ്ധിക്കണം, താൻ സൃഷ്ടിച്ച എല്ലാത്തിനും ഇടങ്ങൾ, കൃത്യവും കൃത്യവുമായ ഇടങ്ങൾ നൽകിയിട്ടുണ്ട്. സൃഷ്ടിയുടെ മകുടം എന്ന് നാം നമ്മെ തന്നെ വിശേഷിപ്പിക്കുമ്പോൾ നമുക്കുമുണ്ട് ഏദൻ എന്ന മനോഹരമായ ഇടം. പക്ഷെ നമ്മുടെ സമീപന ശൈലികളല്ലേ ഇതിന്റെ എല്ലാ സന്തുലിതാവസ്ഥകളെയും നഷ്ടപ്പെടുത്തിയത്. പ്രതീക്ഷ തുല്യമായ ഏദൻ നമുക്ക് നഷ്ടപ്പെട്ടു, പാപബോധന കാരണമെന്ന് നാം വിലപിക്കുമ്പോൾ നമുക്കിടം നഷ്ടപ്പെട്ടു എന്നത് മാത്രമല്ലല്ലോ, നാം മറ്റുള്ളവരുടെ ഇടങ്ങളിലേക്ക് കടന്നു കയറി എന്നുകൂടെ കുട്ടിവായിക്കപ്പെടേണ്ടില്ലേ? നക്ഷത്രങ്ങൾ കൂടുകൂട്ടേണ്ട, പർവ്വജാതികൾ സ്വച്ഛന്ദമായി പറക്കേണ്ട ആകാശത്തിലേക്ക് കട്ടിസൈലുകൾ കത്തിച്ചുവിട്ടും, മത്സ്യങ്ങൾ പാർക്കേണ്ട സമുദ്രത്തിലേക്ക് എൻഡോസൾഫാൻ കലക്കി ഒഴിച്ചുമൊക്കെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുക മാത്രമല്ല, സൃഷ്ടിയുടെ സന്തോഷം കൂടെ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നത് നമ്മുടെ ദുഃഖഭാരമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം ആവർത്തിക്കുക, ഈ അധിക സന്തോഷത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു ജെനുവിൻ സ്പേസ് നമുക്ക് ആവശ്യമാണ്. ദൈവകൃപയുടെ ഭ്രമണപഥങ്ങളിൽ നാം ആയിരിക്കണം. യു ആർ ഇൻ ദ ഓർബിറ്റ് ഓഫ് ഡിവൈൻ ലൈഫ്, ഡിവൈൻ ലവ്. കാരണം ഈ ദിവസം നാം സ്മരിക്കുന്നത് എമൗസ് യാത്രയെ പറ്റിയാണല്ലോ. എമൗസ് യാത്രയിലും ഉദ്ധവന്റെ സ്നേഹത്തിന്റെ ഭ്രമണപഥങ്ങളിൽ നിന്ന് പുറത്തിയാടുവാൻ ദമ്പൽ കൊണ്ട ശിഷ്യന്മാരെ പറ്റിയാണ് ധ്യാനിച്ചത്. അവരുടെ ദർശനമില്ലായ്മയുടെ, അവരുടെ അവിശ്വാസത്തിന്റെ, അവരുടെ സഹനമില്ലായ്മയുടെ സാധ്യതകൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഭ്രമണപഥങ്ങളിലേക്ക് അപ്പുറത്തേക്ക് പുതിയ ഇടങ്ങൾ തേടി, പുതിയ സ്ഥലങ്ങൾ തേടി അവരെ എത്തിച്ചപ്പോ വേദപുസ്തകവും അവർക്ക് നൽകുന്ന രണ്ട് സർട്ടിഫിക്കറ്റുകളുണ്ട്. അത് നമ്മുടെ ഹൃദയ നൊമ്പരങ്ങളാവട്ടെ. ഒന്ന്, അത് ബുദ്ധിഹീനരെന്നും രണ്ട്, അത് മന്ദബുദ്ധികളെന്നുമാണ്. മന്ദബുദ്ധി എന്ന പദം ഇപ്പോൾ നാം ഉപയോഗിക്കാറില്ല. പുതിയ ഡിഫറൻലി ഏബിൾഡ് എന്ന പുതിയ തലങ്ങളിലൊക്കെ നാം അതിനെ വ്യാഖ്യാനിക്കും. എന്തായാലും അധിക സന്തോഷത്തിലേക്ക് എത്തണമെങ്കിൽ ആത്മാർത്ഥമായി മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നല്ല ഇടങ്ങളെ നാം ഇവിടെ നിർമ്മിക്കണം. അതാവണം നമ്മുടെ ഒന്നാമത്തെ സമീപന ശൈലി. രണ്ടാമത്തെ ക്രിസ്തു സമീപനത്തെ പറ്റി നാം വായിക്കുന്നത് ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം ആദ്യ ഭാഗം, ഫസ്റ്റ് പാർട്ട്. അവിടെ വായിക്കുന്നു, നിങ്ങൾ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അതിലൊന്നിനെ കാണാതെ പോയാൽ 99 മരുഭൂമിയിൽ വിട്ടയച്ചു. വിട്ടയച്ചു എന്നത് ആ വേദഭാഗത്തെ രണ്ടായി മുറിക്കുന്നത് കൊണ്ട് വിടും എന്ന് പറഞ്ഞ് പൂർണ്ണമാക്കുവാൻ സാധിക്കും. ഇത് ലോകത്തിൽ കണക്ക് പിടിക്കുന്ന, ലോകത്തിൽ സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന എല്ലാവരെയും കുഴയ്ക്കുന്ന ഒരു സമസ്യയാണ്. കാരണം 100-ൽ നിന്ന് 1 പോയാൽ 99. അപ്പൊ ഇത് ഇതിനെ ആമുഖ പ്രസംഗത്തിൽ കുട്ടികളെ പറ്റിയും വിദ്യാഭ്യാസത്തെ പറ്റിയും ഒക്കെ നമ്മോട് ഹൃദയപൂർവ്വം സംസാരിച്ച് നമ്മുടെ ഏത് കുട്ടികളുടെ അടുക്കിലേക്ക് നാം എത്തിയിട്ട് അവരോട് നാം ചോദിക്കണം, 99 ആണോ വലുത്, 1 ആണോ വലുത്? അവർക്ക് യാതൊരു സംശയവും ഉണ്ടാവില്ല, 99 വലുത് എന്ന് പറയുവാൻ. ഈ സമസ്യയുമായി നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ അടുക്കിലേക്ക് എത്തിയാലും അദ്ദേഹം പറയും നഷ്ടമുണ്ട്, പക്ഷെ നഷ്ടം ഒരു ചെറിയ ശതമാനം മാത്രം, അത് ഒരു ശതമാനം മാത്രം. യു ക്യാൻ ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്, അതിനെ നമുക്ക് അവഗണിക്കുവാൻ കഴിയും. അതാണ് ലോകത്തിന്റെ സാധ്യത. പക്ഷെ ക്രിസ്തു എന്ന ഇടയൻ നമ്മൾ ആവർത്തിക്കുന്നത് 99 ഉണ്ട് എന്ന് കരുതി തന്റെ നഷ്ടങ്ങളെ അവഗണിക്കുവാനും നഷ്ടങ്ങളിലേക്ക് എത്തി നോക്കുവാൻ മനസ്സ് കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരിടയനെ പറ്റിയല്ല. 99 നിലനിൽക്കുമ്പോഴും നഷ്ടപ്പെട്ടതിനെ പറ്റിയും നഷ്ടപ്പെടേണ്ട സാധ്യതകളെ പറ്റിയും എന്താണ് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെന്നതിനെ പറ്റിയും ഒക്കെയുള്ള ഒരു ചിന്ത ഈ നേരെ ഭാഗത്തുണ്ട്. അത് നമ്മെ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് എത്തണം. ഒന്നാമത് അധിക സന്തോഷത്തിന് നമുക്ക് സഹായമായി മാറേണ്ടത് ഒരു ജെനുവിൻ സ്പേസ് ആണെങ്കിൽ, രണ്ടാമതായി നമുക്ക് വേണ്ടത് ഒരു ജെനുവിൻ പെർസ്പെക്റ്റീവ് ആണ്, ഒരു പുതിയ ആത്മാർത്ഥമായ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് ഇതാണ്, ഒന്നും നിസ്സാരമല്ല, ഒന്നുപോലും നിസ്സാരമല്ല എന്ന കാഴ്ചപ്പാടാണ്. ലോകമെന്ന് വലിയ സാധ്യതകളുടെ പിന്നാലെയാണ്, വലിപ്പങ്ങളുടെ പിന്നാലെയാണ്. പക്ഷെ അവിടെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില നഷ്ടങ്ങളുണ്ട്. ആ നഷ്ടങ്ങളെല്ലാം കൂടെ ചേർന്നാണ് പലപ്പോഴും നമുക്ക് ഉറക്കമില്ലായ്മയുടെ രാവുകളെ പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ നേട്ടങ്ങളുടെ വരുകയിൽ പോലും അസ്വസ്ഥതകളുടെ വലിയ കൂമ്പാരങ്ങളെ എനിക്കും നിങ്ങൾക്കും നൽകിത്തരുന്നതിന്റെ കാരണം 99 ഭദ്രമായിരിക്കുമ്പോഴും ചില കാവലായ നഷ്ടങ്ങൾ നമുക്കുണ്ട് എന്നതാണ്. ചിലതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ചിലതൊക്കെ നേടാൻ കഴിയും എന്ന് നാം ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്കൊരു സത്യസന്ധമായ മടങ്ങിപ്പോക്ക് നടത്തിയ പ്രാർത്ഥനയും കുംഭസാരവും ഉപവാസവും നോമ്പും അനുഷ്ഠാനവും സഭയും സഭയുടെ കൗകാശിക നിർവചനങ്ങളും സാധ്യതകളും ഒക്കെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ 99 നിർമ്മൃതിയും ബൃഹൃദായകനത്തിന്റെ നിർമ്മൃതിയിൽ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയപ്പോൾ നാം പറഞ്ഞു സാരമില്ല, ഒന്നല്ലോ പോയുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ ഈ ഒന്നിന്റെ നഷ്ടപ്പെടലാണോ ജീവിതത്തിൽ ഇന്നും ഉള്ള സന്തോഷത്തെ പോലും നിലനിർത്തുവാനും ഉള്ള സന്തോഷത്തെ പോലും സംരക്ഷിക്കുവാനും നമുക്ക് കഴിയാതെ പോകുന്നത് എന്ന ചോദ്യം നാം നമ്മോട് തന്നെ നമ്മുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു നഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നഷ്ടങ്ങൾ എന്താണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് പലപ്പോഴും നാം അറിയുമ്പോഴേക്കും ഏറെ വൈകിപ്പോകുന്ന ഒരവസ്ഥ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. അതുകൊണ്ട് ഒന്നും നിസ്സാരമല്ല, ഒന്നുപോലും നിസ്സാരമല്ല എന്നൊരു കാഴ്ചപ്പാടിലേക്ക് നാമും നമ്മുടെ തലമുറകളും എത്തപ്പെടുമ്പോൾ അധിക സന്തോഷം ഈ ഭൂമിയിൽ പർവീസ സമാനമായി ദൈവ വാഗ്ദത്തത്തിനനുസൃതമായി നമുക്ക് നിർമ്മിക്കുവാനായി കഴിയും. മൂന്നാമതായി നാം വായിക്കുന്നത് ലൂക്കോസിന് സുവിശേഷം 15:4 സെക്കൻഡ് പാർട്ടാണ്. ആ രണ്ടാം ആ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, ആ കാണാതെ പോയതിനെ കണ്ടെത്തുന്നത് വരെ നോക്കി നടക്കാതെ ഇരിക്കുമോ, അല്ല ഈ ഫൈൻഡ് ഇറ്റ് കണ്ടെത്തുന്നത് വരെയുള്ള ഒരു നോക്കി നടക്കും. നഷ്ടങ്ങളിലേക്കിട്ട് നാം എത്തിനോക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ന്യൂസ് അവറുകളൊക്കെ ഓരോ വിഷയങ്ങളെയും വളരെ സുദീർഘമായിട്ടാണ് വിശകലനം ചെയ്യുന്നത്. പക്ഷെ അടുത്ത വിഷയങ്ങൾ എത്തുമ്പോഴേക്കും ഇതിന്റെയൊക്കെ സാന്ദ്രത നമുക്ക് നഷ്ടപ്പെട്ടാറുണ്ട്. അതുകൊണ്ട് അന്വേഷണം നാം ആരും നടത്തുന്നില്ല എന്ന അർത്ഥത്തിലല്ല, പക്ഷെ ജെനുവിനായ ഒരു അന്വേഷണം, എ ജെനുവിൻ സെർച്ച് മൂന്നാമതായി നമുക്കുണ്ടാവേണ്ടത്. ജെനുവിൻ സ്പേസും ജെനുവിൻ പെർസ്പെക്റ്റീവും കഴിഞ്ഞ് മൂന്നാമതായി അധിക സന്തോഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഒരു ജെനുവിൻ സെർച്ച് ആണ്, സത്യസന്ധമായ ഒരു അന്വേഷണം നമ്മുടെ നഷ്ടങ്ങളിൽ, നമ്മുടെ നഷ്ടങ്ങളിലേക്ക്. എവിടെയാണ് എനിക്ക് എന്റെ സന്തോഷത്തെ നിലനിർത്താൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം ഇന്നും ഒരു മരീചയായി തുടരുന്നത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് സത്യസന്ധമായ ഒരു അന്വേഷണം നമുക്ക് ആവശ്യമാണ്. ലോകത്തിൽ നിധികുംഭങ്ങൾ തേടി അലയുന്ന ഭാഗ്യ അന്വേഷികളുണ്ട്, മറ്റു പലതിനെ പറ്റിയും അന്വേഷിക്കുന്ന ഭാഗ്യ അന്വേഷികളുണ്ട്. ലോകം തന്നെ ഇന്ന് ഒരു സെർച്ച് എഞ്ചിന്റെ ലോകത്താണ് നാം ജീവിക്കുന്നത്. ഒരു സെർച്ച് എഞ്ചിനുകളാണ് നമ്മുടെ ഫേസ്ബുക്കുകളും നമ്മുടെ വാട്സപ്പുകളും. ലോകത്തിലെ നമ്മുടെ എല്ലാ ശാസ്ത്ര സാങ്കേതിക വിനിമയ ഗ്രന്ഥ സാധ്യതകളും ഒക്കെ നിയന്ത്രിക്കുന്നത് സെർച്ച് എന്ന പദമാണ്. പക്ഷെ സെർച്ച് എന്ന പദത്തിന്റെ ജെനുവിനിറ്റി നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം, അത് ആത്മാർത്ഥമായി കണ്ടെത്തുവാൻ കഴിയണം. ഒരുപക്ഷെ 100 ആടിൽ നിന്ന് ഒരാട് നഷ്ടപ്പെട്ടു പോകുവാൻ നിരവധി സാധ്യതകൾ ഉണ്ടാവാം. അതിന് ഒരു സാധ്യതയായി വേണം ഇതിനെ പരിഗണിക്കുക. ഒന്നിച്ച് മെയ്യുന്ന 100 ആട്ടിൻപറ്റൽ നിന്ന് ഒരാട് ഒറ്റയ്ക്ക് മെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ടാവാം ഈ കൂട്ടം തെറ്റൽ. അതാവണമെന്നില്ല, അതൊരു സാധ്യതയാണ്. ഒന്നിച്ച് മെയ്യുമ്പോൾ ഒരു പരസ്പരം ഒന്ന് കൂട്ടിമുട്ടുവാനും പരസ്പരം അല്പം സുഖസൗകര്യങ്ങൾ ത്യജിക്കുവാനുമൊക്കെ വേണ്ടി വന്നേക്കാം. എന്നാൽ നമ്മുടെ ഇന്നത്തെ ലോകം ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാനാണല്ലോ എപ്പോഴും നമ്മെ നിർബന്ധിക്കുക. ഒരുപക്ഷെ ഈ ആടും ആ ഗണത്തിൽ നമുക്ക് ഈ കാലികമായി വ്യാഖ്യാനിച്ചെടുക്കാം. ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ അദ്ദേഹം ആ ആട് ശ്രമിക്കുമ്പോൾ 100 ആടുകളുടെ കൂടെ മേഞ്ഞപ്പോഴും ആടിന്റെ വയറു നിറഞ്ഞു, ഒറ്റയ്ക്ക് മേഞ്ഞപ്പോഴും വയറു നിറഞ്ഞു. പക്ഷെ 100 ആടുകളുടെ ചെറുത് കൂട്ടത്തിൽ മേഞ്ഞപ്പോ സംരക്ഷിക്കുവാൻ കാവലായ ഒരു ഇടയൻ കാവൽക്കാരനായി ഉണ്ടായിരുന്നു എന്നും ഒറ്റയ്ക്ക് മെയ്യുമ്പോൾ അതില്ലായിരുന്നു എന്നും നാം ഒന്ന് തിരിച്ചറിയുന്നത് നന്നാവും. അതാണ് സഭ എന്ന വലിയ സമൂഹം, ക്രിസ്തു മണവാട്ടിയായ സഭയുടെ സാധ്യത. ക്രിസ്തു മണവാട്ടി, ക്രിസ്തു തലയായിട്ടുള്ള ഈ മണവാട്ടി സഭയോട് നാം ചേർന്ന് നിൽക്കുന്നതിന്റെ സാധ്യതയും അവിടെയാണ്. അതുകൊണ്ട് നമുക്കൊരു അന്വേഷണം, നമ്മളിൽ തന്നെ ഒരു അന്വേഷണം. എന്താണ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, ഏത് വിധേയനെയാണ് എനിക്ക് എന്റെ നഷ്ടങ്ങൾ സംഭവിച്ചു പോയിട്ടുള്ളത് എന്നത് ഒന്ന് അന്വേഷിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹം, അതിനെ വേദപുസ്തകം അവതരിപ്പിക്കുന്നത് ഒരു അന്വേഷണാത്മക സ്നേഹം എന്നാണ്, സെർച്ചിങ് ലവ് എന്നാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി പറയും. ക്രിസ്തുവിന്റെ സ്നേഹം ഒരു അന്വേഷണാത്മക സ്നേഹമാണെങ്കിൽ, ഒരു സെർച്ചിങ് സ്നേഹമാണെങ്കിൽ, തീർച്ചയായും അതിന് 3 ഡയമെൻഷൻസ് ഉണ്ട്. 3 ഡയമെൻഷനിലാണ് ആ അന്വേഷണാത്മക സ്നേഹം. ഒന്നത് സ്നേഹിച്ച് കാണിച്ചു തന്നതാണ്, രണ്ടത് ജീവിച്ച് സംരക്ഷിച്ചതാണ്, 3 അത് ജീവൻ നൽകി പരിപാലിക്കപ്പെട്ടതാണ്. സ്നേഹം നമ്മുടെ തലമുറയ്ക്ക് നാം ആവോളം വാരിക്കൊടുക്കുമ്പോഴും അത് സ്നേഹിച്ച് കാണിച്ചു കൊടുക്കുവാൻ പരാജയപ്പെടുന്നുവെങ്കിൽ, ജീവിച്ച് കാണിച്ച് അത് പ്രൂവ് ചെയ്യുവാൻ പരാജയപ്പെടുന്നുവെങ്കിൽ, ജീവൻ നൽകി സംരക്ഷിക്കേണ്ട ഇടങ്ങളിൽ നമുക്കതിന് കഴിയാതെ പോകുന്നുവെങ്കിൽ, നഷ്ടങ്ങളെപ്പറ്റി വിലാപകാവ്യങ്ങൾ മാത്രമേ നമുക്ക് പാടുവാൻ കഴിയുള്ളൂ. നമ്മുടെ സാധ്യതകളിലേക്ക് ഒരു ഒരു അന്വേഷണം നമുക്ക് നടത്താൻ കഴിയാം. നാം എപ്പോഴും വിലപിക്കാറുണ്ട് സെലക്ഷൻ പോരാ എന്ന്. അത് വാൾമാർട്ട് കടയിൽ നിന്നുകൊണ്ട് നാം കണ്ടെത്തുന്ന ഒരു പതിവ് പ്രയോഗമല്ല. നമ്മുടെ കുട്ടികൾ നമ്മുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് അപ്പയുടെയും അമ്മയുടെയും ജീവിതത്തിൽ സെലക്ഷൻ തീരെയില്ല എന്ന് പറയുന്നത് എത്ര ദുഃഖകരമാകും എന്നത് നമ്മോട് തന്നെ ചോദിക്കാം. ജീവിതത്തിൽ സ്നേഹം, നമ്മുടെ നഷ്ടങ്ങളിലേക്കുള്ള സത്യസന്ധമായ അന്വേഷണം, അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ അധിക സന്തോഷത്തെ നിർമ്മിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് എന്നത് ഒന്ന് ശാന്തമായി ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും. 4 ആ ഇടയന്റെ ഇടയത്ത ശൈലികളെ പറ്റി, ജെനുവിൻ സ്പേസും ഒരു ജെനുവിൻ പെർസ്പെക്റ്റീവും ഒരു ജെനുവിൻ സെർച്ചും കഴിഞ്ഞ 4 ആ ഇടയൻ നിർവഹിക്കുന്ന ഇടയത്ത സമീപന ശൈലി, ദാറ്റ്സ് ഇൻ ലൂക്ക് ചാപ്റ്റർ 15:5 5 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിൽ എടുത്ത് വീട്ടിലേക്ക് വരും. കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വരും. ഹി ലേസ് ഇറ്റ് ഓൺ ഹിസ് ഷോൾഡേഴ്സ്. ചുമലിൽ തന്റെ നഷ്ടങ്ങളെ ഏറ്റെടുക്കുവാൻ, ചുമലിലേക്ക് തന്റെ നഷ്ടങ്ങളുടെ വേദനകൾ ഏറ്റെടുക്കുവാൻ കഴിയുന്ന ഒരു ഇടയനെ പറ്റി അവിടെ നാം കാണുകയാണ്. തീർച്ചയായും ഈ വേദഭാഗം ധ്യാനിക്കുമ്പോൾ വ്യക്തിപരമായി എനിക്ക് തോന്നാറുള്ളത്, 100 ആടുകളുടെ നടുവിൽ നിന്ന് യജമാനന്റെ അറിവ് കൂടാതെ ഒളിച്ചോടിയ ഒരാടിനെ തേടി ഇടയന്റെ അന്വേഷണം എത്ര ക്ലേശപൂർണമായിരുന്നു, അതെത്ര ത്യാഗപൂർണമായിരുന്നു. ആ ക്ലേശപൂർണമായ ത്യാഗപൂർണമായ അന്വേഷണങ്ങൾക്കൊടുവിൽ തന്റെ ആടിനെ കാണുമ്പോൾ ഒന്ന് ശകാരിക്കാൻ ഇടയന് അവകാശമുണ്ട്, എല്ലാ അവകാശമുണ്ട്. നമ്മുടെ മക്കളെ, വൈകി എത്തുന്ന മക്കളെ, 8:30 കഴിയുമ്പോൾ നമ്മളെ ആകാംക്ഷയുടെ മുൾമനയും എത്തി വീട്ടിലേക്ക് എത്തുന്ന കുഞ്ഞിനെ കാണുമ്പോൾ അവന്റെ നേരെ കടിപ്പിച്ച് 2 വാക്കെങ്കിലും പറയുമെന്നത് നമ്മുടെ അവകാശമായി നാം ധരിച്ചിട്ടുണ്ട്. നാം അത് ചെയ്യാറുമുണ്ട്, നാം അതേ ചെയ്യാറുമുള്ളൂ. പക്ഷെ ഇവിടെ ഈ ഇടയൻ അല്പ വ്യത്യസ്തനാണ്. അനേകം അന്വേഷണങ്ങൾക്ക് നടുവിൽ തന്റെ നഷ്ടങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ, ആടിനെ കണ്ടുമുട്ടിയപ്പോൾ ആടിനെ ശകാരിക്കാതെ, ആടിന്റെ നേരെ 1000 ചോദ്യങ്ങൾ ഉന്നയിക്കാതെ, അവന്റെ ഓടിപ്പോക്കിന്റെ ജയപരാജയങ്ങളെ പറ്റി വിശദീകരിക്കാതെ നിശബ്ദനായി തന്റെ ബലമേറിയ ഭുജം ചുമല് അവന് കാണിച്ചു കൊടുക്കുക. ആ ഇടയനറിയാം ശകാരങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പ്രസക്തിയില്ല. തിരുത്തലുകൾ ആവശ്യമാണ്. തിരുത്തലുകൾക്ക് തിരുത്തലുകൾ തന്നെ വേണ്ടി വരും. ശകാരങ്ങൾക്ക് ശകാരങ്ങൾ തന്നെ വേണ്ടി വരും. പക്ഷെ ഇപ്പോൾ ഈ ആടിന് ആവശ്യമായിരിക്കുന്നത് അവന്റെ ക്ഷീണാവസ്ഥയും അവന് ആവശ്യമായിരിക്കുന്നത് എന്റെ ബലമേറിയ ചുമല് തന്നെയാണെന്ന ബോധ്യത്തോടുകൂടി തന്റെ ബലമേറിയ ചുമല അവനെ കാണിക്കൂ. എത്ര മഹത്തരമായ അധ്വാനമാണ്. അമേരിക്കയിൽ എന്റെ പ്രിയ സുഹൃത്തുക്കൾ അധ്വാനം അത് വളരെ ശ്രേഷ്ഠമാണ്. ഈ മണ്ണ് വേലയ്ക്ക് ലേബറിന് ഏറ്റവും മനോഹരമായ ഡിഗ്നിറ്റിയും ഏറ്റവും മനോഹരമായ സാധ്യതയും നൽകിയിരിക്കുന്ന ഒരു മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ അധ്വാനങ്ങൾ ഇങ്ങനെ അനശ്യൂതം തുടരുമ്പോൾ ജെനുവിൻ ലേബർ എന്നൊരു പദം, ഒരു തുറന്ന വേല എന്ന അർത്ഥം നമ്മുടെ സന്തോഷത്തെ നിലനിർത്തുവാൻ സാധ്യതയാണ്. ഡോളറുകൾ അത് മണിക്കൂറുകളുടെ സാധ്യതകളായി മാത്രം നമ്മുടെ വേലകളെ കാണുമ്പോൾ വേലകൾ അത് ആത്മാർത്ഥമായി ജെനുവിൻ ലേബർ എന്ന തരത്തിൽ നമ്മുടെ തലമുറയ്ക്ക് ബോധ്യമാകുന്ന അപ്പന്റെ അമ്മയുടെ സഹോദരങ്ങളുടെ ഒക്കെ വേലയുടെ മഹാത്മ്യത്തെ പറ്റി തിരിച്ചറിയുവാൻ ഈ തലമുറയ്ക്ക് കഴിയുമോ എന്നതാണ്. ദുഃഖകരമായ ചില ഓർമ്മകൾ നാട്ടിൽ നിന്ന് പറയുവാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ഒന്നും ഓർത്തെടുക്കുവാൻ എനിക്ക് അവസരവും ലഭിച്ചില്ല, എനിക്കിന് സാധ്യതയില്ല. പക്ഷെ നാട്ടിന്റെ തീവ്രമായ ദുഃഖങ്ങളെ ഒന്ന് ആവിഷ്കരിച്ചെടുക്കുമ്പോൾ ഇവിടെ ചിലരൊക്കെ നല്ല പ്രായത്തിൽ പട്ടാളത്തിലെത്തി കൊടുമ്പഞ്ഞിൽ തടുപ്പിൽ മക്കളെ വളർത്തി വലുതാക്കിയ പിതാക്കന്മാരുടെ മുഖത്ത് നോക്കി അപ്പൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന മക്കൾ അത് കുറവല്ല, വലുതായി വർദ്ധിക്കുന്നുണ്ട്. പ്രസവിച്ച അമ്മയുടെ മുഖത്ത് നോക്കി പ്രസവിച്ചത് മഹാകാര്യമാണോ എന്ന് ചോദിക്കുന്ന മക്കളുടെ എണ്ണവും ചെറുതല്ല, വലുതാണ്. അധ്വാനങ്ങൾ നമുക്ക് അനസ്യൂതമായി തുടരുമ്പോഴും അധ്വാനത്തിന്റെ മഹാത്മ്യം ഈ തലമുറ തിരിച്ചറിയാതെ പോകുമ്പോൾ അതാണ് പലപ്പോഴും നമ്മുടെ സന്തോഷങ്ങളുടെ ശോഭ, സന്തോഷങ്ങളുടെ സാധ്യത നഷ്ടപ്പെടുത്തിക്കളയുന്നത് എന്നത് നമുക്ക് ദുഃഖത്തോടല്ലാതെ ഓർക്കുവാൻ കഴിയില്ല. ബാബേൽ ഗോപുരങ്ങൾ നിർമ്മിക്കുവാൻ കഴിയും. പക്ഷെ ബാബേൽ ഗോപുരങ്ങൾ എന്തിനാണ് നിർമ്മിക്കുന്നത് ചോദിച്ചാൽ വേദപുസ്തകത്തിന് ഉത്തരമുണ്ട്, നമുക്കൊരു പേരുണ്ടാകുവാൻ. അതെ, നമുക്കൊരു പേരുണ്ടാകുവാൻ. സ്വർഗത്തോളം എത്തുന്ന ബാബേൽ ഗോപുരങ്ങൾ പണിയുവാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആശയക്കുഴപ്പങ്ങൾ സ്വാഭാവികമാണ്, ചിതറിക്കപ്പെടുകൾ സ്വാഭാവികമാണ്. അതിനൊക്കെ ഉപരിയായി നമുക്കൊന്നിച്ചൊന്ന് പാർക്കുവാൻ, നമുക്കൊന്നിച്ചൊന്ന് ജീവിക്കുവാൻ, നമുക്കൊന്നിച്ചായിരിക്കാൻ ചില കൂടാരങ്ങളാണ് പണിയുവാൻ കഴിയും. നമുക്കൊരു പേരുണ്ടാകുവാൻ കൂടാരങ്ങൾ അങ്ങ് ആകാശം മുട്ടേ പണുപുയർത്തിയിട്ട് അതിലെന്തർത്ഥമുണ്ട്? ചിതറിക്കപ്പെട്ടു പോകുന്നുവെങ്കിൽ നമുക്കൊന്നിച്ച് പാർക്കുവാൻ, ഒന്നിച്ച് ജീവിക്കുവാൻ, ഒന്നിച്ച് സന്തോഷിക്കുവാൻ, ഒന്നിച്ച് സന്തോഷങ്ങളെ പങ്കെടുക്കുവാൻ, അതല്ലേ നമ്മുടെ സന്തോഷം? അതല്ലേ ആ പഴയ കാവ്യശകലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? മുത്തുകൊണ്ട് എന്റെ മുറ്റം നിറഞ്ഞു, പൊന്നുകൊണ്ട് എന്റെ മടി നിറഞ്ഞു, പവിഴം കൊണ്ടെന്റെ വീടുകൾ നിറഞ്ഞു, പക്ഷെ എന്റെ മനസ്സ് മാത്രം നിറഞ്ഞില്ല എന്ന് ഓർമ്മപ്പെടുത്തൽ. എന്തുകൊണ്ടാണ് മുത്തുകൊണ്ട് മുറ്റം നിറയുമ്പോഴും പൊന്നുകൊണ്ട് മടി നിറയുമ്പോഴും സാധ്യത കൊണ്ട് നമ്മുടെ വീടുകൾ നിറയുമ്പോഴും മനസ്സുകൾ നിറയാതെ പോകുന്നത് എന്നത് നാം മറ്റാരോടും ചോദിക്കേണ്ട ചോദ്യമല്ല, നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. യേശു തമ്പുരാന്റെ അടുക്കിലേക്ക് ആ സ്ത്രീയെ അതിവേഗം ഓടിച്ചുകൊണ്ടുവന്ന യഹൂദന്മാർ പാറക്കല്ലുകൾ വാരി വാരി എറിയുന്നുണ്ട്, അവളെ തിരുത്തുവാൻ വേണ്ടിയാണ്. പക്ഷേ ക്രിസ്തു പാറക്കല്ലുകൾ അല്ല ഉപയോഗിച്ചത്. ക്രിസ്തു അവളുടെ മുഖത്ത് നോക്കി മകളെ എന്ന് വിളിക്കുമ്പോ അതിനെപ്പറ്റി ഒരു പിതാവ് വ്യാഖ്യാനിച്ചു, അത് മതി, അത് അവളുടെ ഉള്ളിൽ ഒരു സ്നേഹവിസ്ഫോടനത്തെ സൃഷ്ടിച്ചു. അതെ, നമ്മുടെ തലമുറയുടെ മുമ്പിൽ നമുക്ക് സ്നേഹവിസ്ഫോടനങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കുന്നത്. നമ്മുടെ അധ്വാനത്തിന്റെ സാധ്യതകൾ അവരുടെ ഉള്ളിൽ ഒരു സ്നേഹത്തിന്റെ മഹത്തായ വിസ്ഫോടനങ്ങളാണ് സൃഷ്ടിച്ചെടുക്കുവാൻ നമുക്ക് കഴിയുന്നത്, ഭീതിയുടെയും ലാളനയുടെയും അമിതവാത്സല്യത്തിന്റെയും. പിന്നെ നമ്മുടെ കരുതി വെപ്പുകൾ ഒരു തലമുറയെ ആലസ്യത്തിലേക്ക് നയിക്കുന്നതാവരുത് എന്ന് പറയുമ്പോ അത് അത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. കാരണം നമുക്ക് കരുതി വെപ്പുകൾ ആവശ്യമാണ്. പക്ഷെ അതൊരു തലമുറയെ മുഴുവനും ആലസ്യത്തിലേക്ക് നയിക്കുന്ന ഒന്നാകാതെ ഒന്നായി മാറാതെ ഉത്തരവാദിത്തങ്ങൾ ലോകത്തിലേക്ക് അവരെ നയിക്കുന്നതായി അത് മാറേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നാലാമതായി ആ ഇടയന്റെ അധ്വാനത്തിന് തന്റെ ചുമലിനെ ചേർത്ത് വെക്കുവാൻ കഴിയും. ഭൗതിക സാധ്യതകളെക്കാൾ ഉപരിയായി മറ്റു പലവിനേക്കാൾ ഉപരിയായി തന്റെ ചുമലിന്റെ ഭദ്രത, തന്റെ ചുമലിന്റെ സാധ്യത, തന്റെ ചുമലിന്റെ സംരക്ഷണം, ചുമലിന്റെ ഉറപ്പ് തന്റെ ആടിന് നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു പലരും നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചുമലിന്റെ ഭദ്രതയും നമ്മുടെ ഷോൾഡർ, നമ്മുടെ സാന്നിധ്യത്തിന്റെ സാധ്യതകളും ഒക്കെ പങ്കുചേരുവാൻ കഴിയുമ്പോഴാണ് ഈ സന്തോഷത്തെ നിലനിർത്തുവാൻ കഴിയും. അവസാനത്തെ ഭാഗത്തേക്ക് ഞാൻ എത്തുകയാണ്. അഞ്ചാമത്തെ ഭാഗം ഒരു ജെനുവിൻ സ്പേസും ജെനുവിൻ പെർസ്പെക്റ്റീവും ജെനുവിൻ സെർച്ചും ജെനുവിൻ വർക്കും കഴിഞ്ഞ് അവസാന തലത്തിലേക്ക് എത്തുന്നത് ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സ് 6 ആറാമത്തെ വേദഭാഗം നമ്മൾ വായിക്കുന്നു. കണ്ടുകുട്ടിയാൽ സന്തോഷിച്ച് അവൻ വീട്ടിലേക്ക് മടങ്ങി അയൽക്കാരെയും ഒക്കെ വിളിച്ചുകൂട്ടി എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞു. റിജോയ്സ് വിത്ത് മീ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞു. ഈ മനുഷ്യനെ ധ്യാനിക്കുമ്പോ 99 മരുഭൂമിയിൽ വിട്ടിട്ട് ഒന്നിനെ കിട്ടിയപ്പോ അദ്ദേഹത്തിന് എന്ത് വലിയ സന്തോഷമാണ്. തീർച്ചയായും ആധുനിക മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് 1000 നന്മകൾ ജീവിതത്തിൽ ഓർത്തെടുക്കാനുണ്ട്, പക്ഷേ പല സന്തോഷങ്ങളും നാം ഇപ്പോഴും പെൻഡിംഗ് വെച്ചിരിക്കുകയാണ്. വലിയ സന്തോഷങ്ങൾ ഇനിയും വരാനുണ്ട് എന്നാണ് നമ്മുടെ ധാരണ. തീർച്ചയായും ഉണ്ടാകും വലിയ സന്തോഷങ്ങൾ എത്തപ്പെടട്ടെ, പക്ഷേ ചെറിയ സന്തോഷങ്ങളിൽ അത് ഒന്നായാൽ പോലും, ഒന്നിന്റെ വീണ്ടെടുപ്പാണെങ്കിൽ പോലും, ആ ചെറിയ സന്തോഷങ്ങളിൽ സന്തോഷിക്കാൻ മറന്നു പോകുന്നവർക്ക് വലിയ സന്തോഷങ്ങളിലും സന്തോഷിക്കാൻ കഴിയാതെ പോകുന്നു എന്നതാണ് പരമാർത്ഥം. അതാണ് ദ കെമിസ്ട്രി ഓഫ് ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ രസതന്ത്രവും അത് തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷിക്കാൻ നിരവധി സാധ്യതകളുണ്ട്. അത് മക്കളാവാം, പങ്കാളികളാവാം, ആത്മീയതയാവാം, അത് അക്രമിട്ട് നിരത്തിയാൽ നിരവധി നിരവധി സാധ്യതകളുണ്ട്. പക്ഷേ നമ്മുടെ സന്തോഷങ്ങളെയൊക്കെ നാം പെൻഡിങ്ങിൽ വെക്കുന്നത് കൊണ്ടാണ് ഒരു ജെനുവിൻ ജോയി, ലാസ്റ്റ് വൺ, യഥാർത്ഥമായ സന്തോഷം. ഈ ജോയി എന്ന പദം നമുക്കിന്ന് സുപരിതമായൊരു പേരാണ്. പക്ഷെ സന്തോഷത്തെ ആവാഹിക്കുവാൻ ഇംഗ്ലീഷ് ശാസ്ത്രത്തിൽ നിരവധി പാദങ്ങളുണ്ടായിട്ടും 3 അക്കങ്ങൾ ചേർത്ത് വെച്ചാൽ സന്തോഷമുണ്ടെന്നാണ് വേദപുസ്തകം. ജയും ഓയും വൈയും ചേർന്നാൽ സന്തോഷമുണ്ട്. ജയ എന്ന ആദ്യാക്ഷരത്തിൽ ജീസസ് എന്ന ക്രിസ്തുവിന്റെ അദർശ്യ സാന്നിധ്യവും, വൈ എന്ന അവസാന അക്ഷരത്തിൽ നമ്മൾ, യുവേഴ്സ് എന്ന സാധ്യതയും ഉള്ളപ്പോ ഈ നടുക്കിലത്തെ ആൽഫബറ്റാണ് പലപ്പോഴും കൺഫ്യൂസിങ്. കാരണം നമ്മുടെ ഒരു വായനകളിൽ പൂജ്യവും ഈ ഓയും ഒരുപോലാണ് ഇരിപ്പ്. അതിന്റെ നടപ്പ് വശവും കിടപ്പ് വശവും ഏതാണ്ട് ഒന്നാണ്. ഓ ഇക്വൽ ടു 0 എന്ന് നാം ധരിക്കുമ്പോ നമ്മുടെ ഒരു ധാരണ ഞാനും എന്റെ കർത്താവും പിന്നെ എന്റെ ഭർത്താവും പിള്ളേരും ചേരുന്ന ഒരു ലോകമാണ്. പക്ഷേ ഓ എന്നതിന് സന്തോഷം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതേഴ്സ് എന്ന ഒരു പുതിയ സാധ്യതകളുണ്ട്. ഞാനും ക്രിസ്തുവും മറ്റുള്ളവരും ഒക്കെ ചേർന്ന് നമുക്ക് ഈ സന്തോഷത്തെ നിർമ്മിക്കുവാനും നിർവചിക്കുവാനും ഒക്കെ കഴിയണം. അതാണ് ആത്മാർത്ഥമായ ഒരു സ്നേഹം എന്നത് തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ, ഈ ഇടയൻ, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഇടയൻ, ഈ ആത്മാർത്ഥമായ സന്തോഷത്തിലേക്കാണ് നാം എത്തുന്നത്. ഒരു കണ്ടീഷണൽ ലവ്. അമ്മമാരെ ഓർക്കുന്ന കഴിഞ്ഞ ആഴ്ച ഇവിടെ കരിങ്ങാലച്ചനോട് ചേർന്ന് നിന്ന് നമ്മൾ ധ്യാനത്തിൽ, ഞാനും പമ്പ ചേർന്ന് അമ്മമാരുടെ സ്നേഹത്തെ പറ്റി ഒക്കെ നമ്മൾ ഓർത്തു. പക്ഷെ ആ സ്നേഹവും നമ്മുടെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം, ഒരു കണ്ടീഷണൽ ലവ്, അത് നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ലവിങ് ദ ലവബിൾ ഈസ് ലവ്, ബട്ട് ലവിങ് നോൺ ലവബിൾ ഈസ് ക്രിസ്ത്യൻ ലവ് എന്ന ഉയർന്ന തലത്തിൽ, ആ ഉയർന്ന സ്നേഹത്തിൽ നമുക്ക് എത്തേണ്ടിയിരിക്കുന്നുണ്ട്. 4 മണിപ്പൂവിന്റെ സൗരഭ്യത്തെ പറ്റി ചിലരൊക്കെ വാറ്റിപ്പാടാറുണ്ട്. 4 മണിപ്പൂവിന് 4 മണി കഴിഞ്ഞ് 1 മണിക്കൂർ പോലും പൂത്തു നിൽക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. പക്ഷെ 1 മണിക്കൂർ പൂത്തു നിൽക്കുമ്പോഴും അത് കാറ്റിന് ചില നല്ല സുഗന്ധങ്ങളെ ഫലമേൽപ്പിക്കുന്നുണ്ട്. 4 മണിപ്പൂവ് അസ്തമിച്ചു പോയാലും അത് കാറ്റിനെ ഏൽപ്പിച്ച് സുഗന്ധമായി ലോകമെങ്കും കാറ്റിന് സഞ്ചരിക്കുവാൻ കഴിയും. നാം കുറെ വർഷങ്ങളായി ഇവിടെ വിടർന്നു നിൽക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് സൗകര്യങ്ങൾ അവശേഷിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മോട് തന്നെ ആത്മാർത്ഥമായി ചോദിക്കേണ്ട ചോദ്യമാണ്. അതുകൊണ്ട് നമ്മുടെ സന്തോഷം വില കൂടിയ കാറും വില കൂടിയ മൊബൈലും ഒക്കെ ആകുന്നുവെങ്കിൽ സ്വാഭാവികം. പക്ഷെ വില കൂടിയ കാറ് സന്തോഷം നൽകുമ്പോൾ നാം എവിടേക്ക് പോകുന്നു എന്നതാണ് സന്തോഷത്തിന്റെ പൂർണ്ണത. വില കൂടിയ മൊബൈൽ നമുക്ക് സന്തോഷം നൽകുമ്പോൾ എന്ത് സംസാരിക്കുന്നു എന്നതാണ് നമ്മുടെ സന്തോഷത്തിന്റെ പൂർണ്ണത. അതുകൊണ്ട് ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അധിക സന്തോഷം വിദൂര സാധ്യതയല്ല, അധിക സന്തോഷം ദൈവ മക്കളുടെ സാധ്യതയാണ്, നമ്മുടെ സാധ്യതയാണ്. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഒരു വലിയ വിലാപം അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്റെ യാത്രാ മധ്യേ ക്രൈസ്തവനായ ഒരു സഹോദരൻ കുപ്പായം ഇട്ട് യാത്ര ചെയ്തുകൊണ്ടാവാം എന്റെ അടുക്കൽ എത്തിയിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശ്നം കേട്ടപ്പോൾ തോന്നി എനിക്കും ആ പ്രശ്നമുണ്ട് എന്ന്. ഒരുപക്ഷെ ഇന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നിയേക്കാം നമുക്കുമുണ്ട് ആ പ്രശ്നം. അദ്ദേഹം പറഞ്ഞ പ്രശ്നം മറ്റൊന്നുമല്ല. അച്ഛൻ സന്തോഷിക്കാൻ ഒത്തിരി അവസരങ്ങൾ എനിക്കുണ്ട്, പക്ഷേ സന്തോഷിക്കേണ്ട അവസരങ്ങളിൽ പോലും എന്നെ കൊണ്ട് സന്തോഷിക്കാൻ കഴിയാറില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അവിടെ യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ചില സമീപന ശൈലികളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. സമീപന ശൈലികളിലുള്ള മാറ്റങ്ങൾ, ക്രിസ്തു എന്ന ഇടയന്റെ 5 സമീപന ശൈലികൾ ഞാൻ ധ്യാനമായി പങ്കുവച്ചു. എ ജെനുവിൻ സെർച്ച്, എ ജെനുവിൻ സ്പേസ്, എ ജെനുവിൻ പെർസ്പെക്റ്റീവ്, എ ജെനുവിൻ സെർച്ച്, എ ജെനുവിൻ ലേബർ, എ ജെനുവിൻ ജോയ്. അങ്ങനെ അധിക സന്തോഷത്തിലേക്ക് എത്തപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ റുഹാനമ്മ സഹായിക്കട്ടെ. അഭിനന്ദനായ തിരുമേനിയോട് ഒരിക്കൽ കൂടി വളരെ വിനയപൂർവമായ ഞങ്ങളെ പോലുള്ള ആളുകളെ ഇവിടെ സ്വീകരിക്കുന്നതിൽ, അവസരം ഒരുക്കുന്നതിൽ തന്ന അവസരത്തിന് സന്തോഷം രേഖപ്പെടുത്തുന്നു. രാജേശൻ പല പ്രാവശ്യമായി, 3-ഓ 4-ഓ പ്രാവശ്യമായി പങ്കുചെയ്ത് എനിക്ക് അവസരം ഒരുക്കി. പ്രിയപ്പെട്ട അച്ഛന്മാരോട്, സഹോദരരായ എല്ലാ വൈദിക ശ്രേഷ്ഠരോട്, ഇതിൽ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രാവശ്യത്തെ സന്ദർശനത്തിന്റെ അവസാന വേളകളിൽ വീണ്ടും ഒരിക്കൽ കൂടി സംസാരിക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിച്ച് വാക്കുകൾ ചുരുക്കുന്നു. സന്തോഷം മരീചികയല്ല, സന്തോഷം അകലെയല്ല, സന്തോഷം നമ്മുടെ സാധ്യതയാണ്. അലകെത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചു.
ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം ആധാരമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സജി അമ്മയിൽ അച്ഛൻ, നമ്മുടെ ഈ ലോക ജീവിതം എങ്ങനെയായിരിക്കണമെന്നും അത് അതുമൂലം സ്വർഗത്തിൽ സന്തോഷിക്കുവാൻ ഇടയാകണം എന്നുള്ളതുമൊക്കെ വളരെ വ്യക്തമായിട്ടും വളരെ ഭംഗിയായിട്ടും അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചു. സത്യത്തിൽ ഈ നമ്മളുടെ ഇവിടുത്തെ സന്തോഷങ്ങളെല്ലാം, ഇവിടുത്തെ സന്തോഷങ്ങളുടെ കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. ഇവിടെ എങ്ങനെ സന്തോഷിക്കണം, എങ്ങനെയുള്ള കാര്യങ്ങൾ, എങ്ങനെയായിരിക്കണം നമ്മുടെ സന്തോഷം. ആ സന്തോഷം എന്തിനാ? സ്വർഗത്തിൽ സന്തോഷിക്കുന്നതിനെ പറ്റിയാ. സ്വർഗത്തിൽ സന്തോഷത്തിന് കാരണമാകണം. ഇവിടുത്തെ സന്തോഷങ്ങളൊക്കെ സ്വർഗത്തിലെ സന്തോഷങ്ങൾക്ക് കാരണമാകണം. നമ്മൾ സാധാരണ അത് ചിന്തിക്കാറില്ല. ഇവിടുത്തെ സന്തോഷങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ഇവിടുത്തെ സന്തോഷം സ്വർഗത്തിലെ സന്തോഷത്തിന് കാരണമാകുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നു. നമ്മൾ ഈ വേദപുസ്തകം തുടങ്ങുമ്പോഴേ, ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോൾ എങ്ങനെയാ തുടങ്ങുന്നത്? ഇൻ ദ ബിഗിനിങ് ലോർഡ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. രണ്ടെണ്ണം സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ലോർഡ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ. സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമിയിലെ കാര്യങ്ങളെ നമ്മളിപ്പോ ചിന്തിക്കുന്നുള്ളൂ, പക്ഷെ ദൈവം സൃഷ്ടിച്ച വേറൊരു സാധനം അവിടെ കിടപ്പുണ്ട്. അതെന്താ? സ്വർഗം സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെയാ വേറെ ദിവസം തുടങ്ങുന്നത് തന്നെ. എങ്ങനെയാ? ഇൻ ദ ബിഗിനിങ് ലോർഡ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. അപ്പൊ ഇവിടെ ആക്കി വെച്ചിരിച്ച് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാ? വേറെ സൃഷ്ടിച്ചിരിക്കുന്ന ആ സ്വർഗത്തിലേക്ക് നമ്മളെ ഒരുക്കാൻ വേണ്ടിയാ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സന്തോഷം സ്വർഗത്തിൽ സന്തോഷിക്കുന്നതിന്, അവിടെ മാലാഖമാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തൊക്കെ ഉള്ളത് നമുക്കറിയാം. നമുക്കറിയാം ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനുണ്ട്, നിങ്ങളുണ്ട്, ലോകമുണ്ട്, ഇതെല്ലാം കാര്യങ്ങൾ. ഈ ലോകം മുഴുവൻ, ഈ ലോകത്ത് ഇത്രയും വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു, ഇൻ ദ ബിഗിനിങ് ലോർഡ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. ഇത് രണ്ടും സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ മറ്റേ സംഗതി അവിടെ ഉണ്ട്. അപ്പോ ഇത് രണ്ടും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണെന്നുള്ളതാണ്. ഈ സൃഷ്ടി രണ്ടും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു. അപ്പൊ ഇവിടെ ആയിരിക്കുമ്പോ ഇവിടുത്തെ നമ്മുടെ സന്തോഷങ്ങൾ സ്വർഗത്തിലെ സന്തോഷത്തിന് കാരണമായി തീരുന്നുണ്ടോ? ഇത് ജീവിതത്തെ വളരെ ശ്രദ്ധി, നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു ധ്യാനമായി. അച്ഛനടുത്ത ധ്യാനം നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? അതിനെപ്പറ്റി പറയുന്നത് ഉപമകളുടെ അധ്യായം എന്നാ. ഉപമകളുടെ അധ്യായമാണ്, എല്ലാം ഭാരം വിളിച്ചു അതിനകത്ത് മുഴുവൻ ഉപമകളുടെ അധ്യായമാണ്. ഉപമകളുടെ അധ്യായത്തിൽ 7-ാം വാക്യം എടുത്തുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്. എങ്ങനെ എന്താ? നമ്മുടെ ഇവിടുത്തെ സന്തോഷങ്ങൾ സ്വർഗത്തില് സന്തോഷമായിരിക്കണം. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചില ജെനുവിൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഇവിടുത്തെ സന്തോഷം അവിടെ സന്തോഷിക്കുന്നതിന് കാരണമാണെങ്കിൽ ജെനുവിനായിട്ടുള്ള ചില 5 കാര്യങ്ങൾ അച്ഛൻ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചിന്തകളാണ്. അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഒന്ന് സംബന്ധിക്കുവാൻ്റെ കോണം സമയം കണ്ടെത്തിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുകയും അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും മിനിസ്ട്രിയെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അച്ഛന് നല്ലൊരു മടക്കയാത്ര നേരുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് അമേരിക്കയിൽ നമ്മൾ അടുത്ത ആഴ്ച മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഇവിടെ ഇന്ന് ഈ ഭൂമിയിൽ സന്തോഷിക്കുന്നതിന്റെ പിന്നിൽ, എല്ലാവരുടെയും സന്തോഷത്തിന്റെ പിന്നിൽ ഒരു അമ്മയുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ അല്ലേ. നമ്മുടെ എല്ലാം സന്തോഷത്തിന്റെയും പിന്നിൽ ഒരമ്മയുണ്ട്. അടുത്ത ആഴ്ച നമ്മൾ മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാ അമ്മമാർക്കും, എല്ലാ അമ്മമാർക്കും അവരുടെ മക്കളെ ഓർത്ത് സന്തോഷിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലൂടെ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സ്ഥിരമായിട്ട് സംബന്ധിക്കുന്ന ഒരു ആന്റിയാണ്, നമ്മുടെ ഭദ്രാസനത്തിലുള്ള ഒരു ആന്റിയാണ് അന്നമ്മ ആന്റി. അദ്ദേഹം പുള്ളിക്കാരിയുടെ അമേരിക്കയിൽ ഇമിഗ്രേറ്റ് വിസയിലുള്ള ആളായിരുന്നു, പക്ഷെ മക്കളൊക്കെ പല സ്ഥലങ്ങളിലായി, പിന്നെ അവരങ്ങ് നാട്ടിൽ പോയിരുന്നില്ല. പിന്നെ ഇവിടെ ഒരു ഫാമിലിയുടെ ബേബി സിറ്റിങ് അതിനുവേണ്ടി ബേബി സിറ്ററായിട്ട് വന്നു. എന്നാൽ അവർക്ക് ഇപ്പോൾ അസുഖമൊക്കെ ആയി, പ്രായമായി, അസുഖമൊക്കെ ആയി നാട്ടിലേക്ക് തിരികെ പോവുക. ചികിത്സയ്ക്കും കാര്യങ്ങൾക്കുമൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് അവിടുത്തെ വികാരി അച്ഛൻ എന്നെ അറിയിച്ചു. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഈ ആന്റിയെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ രാജേഷ് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഡയസിഷൻ സെന്ററിലേക്കോ, എന്തെങ്കിലും ഹദരാസിന് അരമനയിലേക്ക് ഡയസിന്റെ പേരിൽ ചെക്ക് എഴുതിയിട്ട് ഈ അന്നമ്മ ആന്റി സപ്പോർട്ടെന്നോ വല്ലതും എഴുതിയ മെമ്മോയ്ക്കകത്ത് എഴുതിയിരുന്നാൽ മതി. അങ്ങനെ എഴുതി അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാജേഷ് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടാലും മതിയാവും. നല്ല കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
ശേഷഗീതങ്ങളിൽ നമ്മൾ സ്ഥിരം പാടാറുള്ള കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അരളിടണമേ എന്നുള്ള പാട്ടിന് എട്ട് മൂന്ന് ഈരടി ആലപിച്ചതിന് ശേഷം രോഗികളെ പ്രത്യേകമായിട്ട് പേര് പറഞ്ഞ് അതിനുശേഷം പ്രാർത്ഥിക്കുന്ന
കർത്താവേ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ ഇഴയാതിനാൽ മുന്നേ കാളതു വശമായി പ്രാർത്ഥനയാൻ
ആഴ്ചകളായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. രാജി രാജി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്നു. കുടുംബമൊക്കെ വളരെ പ്രയാസത്തിലാണ്. നമ്മുടെ പ്രാർത്ഥനയെ പ്രത്യേകമായിട്ട് ഓർക്കുക. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അതോടൊപ്പം തന്നെ ആലീസും ആശുപത്രിയിലെ ചികിത്സയിലാണ്. ജോൺസി എന്ന് പറയുന്ന ഒരു മോനെയും പ്രത്യേകമായിട്ട് ഓർക്കാം. ട്യൂമർ ബാധിച്ച് ഇങ്ങനെ നാളെ സർജറിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നു. അതോടൊപ്പം നമ്മുടെ മനസ്സിൽ മറ്റാരെങ്കിലും പ്രത്യേകമായിട്ട് രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായിട്ട് പ്രാർത്ഥിക്കും.
വാർക്കുമോർ കരുണാസമ്പന്നനായ ദൈവമേ അനുഗ്രഹീത സമയത്തിനായിട്ട് നന്ദിയുടെ സ്തോത്രം. ലൗകിക ജീവിത ചിന്തകളിൽ നിന്ന് അല്പസമയം വിരാമമിട്ട് ദൈവസാന്നിധ്യ ബോധത്തോടെ ഈ അനുഗ്രഹീത ബന്ധത്തിലായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കി കൃപയെ ഓർത്ത് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ കേൾക്കപ്പെട്ട വചനങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ലൗകിക സന്തോഷങ്ങളൊക്കെയും സ്വർഗീയ സന്തോഷത്തിലേക്ക് നയിക്കുന്ന സന്തോഷങ്ങളായി തീരുവാൻ നമ്മുടെ ജീവിതത്തെ ക്രമം ചെയ്യേണ്ടതിന്റെ ആവശ്യകത നമുക്ക് കേൾക്കാനായിട്ടിടയായി. ലൗകിക സന്തോഷം ഇവിടം കൊണ്ട് അവസാനിക്കേണ്ടതല്ല, സ്വർഗസന്തോഷത്തിൽ പൂർത്തീകരിക്കേണ്ടതാണ്. തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്വർഗീയ സന്തോഷത്തിലേക്ക് നമ്മുടെ എല്ലാ സന്തോഷങ്ങളെയും കൂട്ടി യോജിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായി നമ്മുടെ ജീവിതത്തെ ഇന്നുവരെ നയിച്ച ദൈവത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. വീഴ്ചകളും താഴ്ചകളും കുറവുകളും ബലഹീനതകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുമ്പോഴും അധികമായ സ്നേഹം കൊണ്ട് നമ്മെ നിറച്ച് നാം വീണു പോകാതെയും താണുപോകാതെയും നിലംപരിചായി പോകാതെയും നഷ്ടപ്പെട്ടു പോകാതെയും തന്റെ ഉള്ളം കയ്യിൽ നമ്മെ വഹിച്ച് വഴി നടത്തുന്ന ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന വാതിലുകളും വഴികളും തുറന്നു തന്ന് ധന്യതയോടെയും ശ്രേഷ്ഠതയോടെയും നമ്മുടെ ജീവിതങ്ങളെ നടത്തുന്നു. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തയ്ക്കും ഒക്കെ അതീതമായി നമ്മെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവം തന്നതല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ലല്ലോ. അനുഭവിക്കുന്നതൊക്കെയും ദൈവം തന്നതാണെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ ആരാധനയോടും സ്തുതി സ്തോത്രങ്ങളോടും ദൈവസന്നിധിയിൽ ആയിരിപ്പാൻ തക്കോണം നമുക്കിടയാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളുമായി നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നീ ഞങ്ങളുടെ കുറവുകളെ പോക്കി നീ ഞങ്ങളെ തോളിലേറ്റുന്ന ദൈവമാണെന്ന് ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങളെ ഓർപ്പിച്ചു. ബലഹീനതകളെയും കുറവുകളെയും പോക്കണമേ. ഞങ്ങളുടെ ചിന്തയിലും ആലോചനകളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ജീവിത ശൈലികളിലും ഒക്കെ വന്നു പോയിട്ടുള്ള എല്ലാ പിഴകളെയും നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. വിശുദ്ധിയോടും നിഷ്കളങ്കതയോടും നിർമ്മലതയോടും കൂടെ ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. ശുദ്ധീകരണം കൂടാതെ ആരും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് ഞങ്ങളെ ദൈവവചനം ഓർമ്മിപ്പിക്കുമ്പോൾ ശുദ്ധീകരണത്തിന്റെ മാർഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തി ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. നീ പൂർണ്ണമായും വിശുദ്ധനാകിയാൽ ഞങ്ങളും വിശുദ്ധനാകുവാൻ നീ ആഗ്രഹിക്കുന്നു. കർത്താവേ, ആ വിശുദ്ധിയിലേക്ക് വളരുവാനുള്ള ദൈവകൃപയും നീ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ഞങ്ങൾ കടമപ്പെട്ടിട്ടുള്ള സകലരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പേരുകൾ അറിയിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. രോഗങ്ങൾ ബാധിച്ച് ചെറുതും വലുതുമായ രോഗങ്ങളാൽ ഭാരങ്ങളാലും ഭവനങ്ങളിലായും ആസ്പത്രികളിലായും അനാഥാലയങ്ങളിലായും കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, മനുഷ്യർക്ക് കഴിയാത്ത ദൈവത്തിന് സാധിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ ഈ പ്രിയപ്പെട്ട രോഗികളെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുള്ള യാചനകളെ നീ കേട്ട് നിന്റെ മക്കൾക്ക് അവിടുന്ന് ആശ്വാസവും ധൈര്യവും പ്രത്യാശയും വിടുതലും സൗഖ്യവും അയച്ചു കൊടുക്കണമേ എന്ന് യാചിക്കും. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയവ ചെയ്തുവെന്ന് തിരുസന്നിധിയിലെ അനുഗ്രഹിത സാക്ഷികളായി നിലനിൽക്കുവാൻ തക്കവണ്ണം നിന്റെ പ്രിയപ്പെട്ട മക്കളെ അവിടെ നിൽക്കണമേ. കർത്താവ്, ചിലതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വഹിക്കണമെന്നാണ് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ അതൊക്കെയും വഹിക്കുവാനും സഹിക്കുവാനുമുള്ള ദൈവകൃപയും കൂടെ ഞങ്ങൾക്ക് ഇവിടുന്ന് പകർന്നു തരണമേ. ശക്തിക്കപ്പുറമായതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇടയാകരുതേ. പിശാചിനാൽ ഞങ്ങൾ പരീക്ഷിക്കപ്പെടുവാൻ ഇടയാകരുതേ. ദൈവസന്നിധിയിൽ നിർമ്മലതയോടെ നിലനിൽപ്പാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. സകലവിധമായ പ്രതികൂലതകളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും മാനസികമായ സംഘർഷങ്ങളിലൂടെയും ഹൃദയഭാരങ്ങളിലൂടെയും ആകുലതകളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കും. തമ്പുരാനെ, നിന്റെ സന്തോഷം അധികമായ സന്തോഷം അനുഭവിപ്പാൻ എന്റെ ദാസരെ അവിടുന്ന് സഹായിക്കണം. അതിനുള്ള ഇടങ്ങൾ കണ്ടെത്തുവാനുള്ള വിവേകം നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ യാചിക്കും. ദൈവകൃപയിൽ നിറയ്ക്കുന്നതിനായി നന്ദിയുടെ സ്തോത്രം. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഓർക്കും. അഭിനന്ദ തിരുമേനിയെയും അന്നീ ആചാര്യന്മാരെയും സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സംബന്ധിക്കുവാനും കടന്നു വരാൻ കഴിയാതിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരവരവരായിരിക്കുന്ന ഇടങ്ങൾ അവിടുന്ന് കാത്തുപരിപാലിക്കണമേ. ദൈവകൃപയിൽ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, ദാനമായി നൽകിയ മക്കൾ, കുഞ്ഞുമക്കൾ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും അധികമായി ഭാരപ്പെടാനോ വേദനപ്പെടാനോ നിരാശപ്പെട്ടു പോകാനോ ഇടയോ അവസരം ഉണ്ടാകരുത് എന്ന് യാചിക്കുന്നു. ദൈവകൃപയിൽ അവിടെവിടെയായ എല്ലാവരെയും സൂക്ഷിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. സഭയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആത്മാവിന്റെ നിറവും ചൈതന്യവും എല്ലാവരിലും ഒരുപോലെ വ്യാപരിപ്പാനും ആത്മാവിനെ അനുസരിച്ച് നടപ്പാനും നടത്തിപ്പാനും നമ്മളാൻ ആവശ്യമായിരിക്കും. ദൈവകൃപ എല്ലാവർക്കും അവിടുന്ന് പകർന്നു കൊടുക്കണമെന്ന് യാചിക്കുന്നു. നന്മകളാൽ അടിയങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോയിട്ടുള്ളവരെ അബ്രഹാമ്യ ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. നിശ്ചയമായും ഞങ്ങൾ ഈ ലോകത്തു നിന്ന് കടന്നു പോകും. സമയം മാത്രം ഞങ്ങൾക്ക് നിശ്ചയമില്ല. അതെന്ന് എപ്പോഴെവിടെ വെച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും സമ്പ്രദായം ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ ചേരുവാനും നിന്നെ നിരന്തരമായി സ്തുതിക്കുന്ന മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും ഗണങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളും അവരെ ഒരുപോലെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കണമേ. അങ്ങനെ ആ സ്വർഗീയ സന്തോഷത്തിന്റെ പൂർണ്ണതയും ഞങ്ങൾക്ക് എത്തുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കും. ദൈവകൃപ ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും നൽകുമാറാകണമെന്ന് യാചിക്കുന്നു. ആയത് ദൈവമാതാവായ സുകന്യ മറിയം അമ്മയുടെയും മർദ്ദോമ ശ്ലീഹായുടെയും മോർഗി വർഗീയസ് അത് അവിടെ പരമല മോർഗിരി ഗോറിയോസിന്റെയും മോർ ദേവന്യാസോസിന്റെയും ശേഷമല്ല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയാലും പ്രാർത്ഥനയാലും തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റുഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന എന്റെ മക്കളെല്ലാവരോടും അവരുടെ എല്ലാ പ്രാർത്ഥനകളോടും യാചനകളോടും എന്നെ പ്രത്യേകമായി പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
അനുഗ്രഹിതമായ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ചും തിരുമനസ്സിനോടുള്ള നന്ദി കൂടി അറിയിക്കുന്നു. വളരെ ശ്രേഷ്ഠമായ ചിന്ത പകർന്ന് നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട അമയിലച്ചനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് അച്ഛനോട് ആവശ്യപ്പെട്ട പരിപാടിയും കൂടാതെ വളരെ സന്തോഷത്തോടെ സംബന്ധിച്ചു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അരമനെ സാന്നിധ്യം കൊണ്ട് മറയ്ക്കുന്ന ഫിലിപ്പ് അച്ഛൻ, അതുപോലെ തന്നെ ബിജോയി അച്ഛൻ, എല്ലാ വൈദികരോടുള്ള നന്ദി അറിയിക്കുന്നു. അരമനെ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകാര്യങ്ങളെ വീണ്ടും സമർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, അതാൾ കൃഷ്ണ ചുമതലയുള്ള മനോജ്, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ജോളി, എല്ലാവരെയും ഉള്ള അവരെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. വൈദ്യുതി മനസ്സ് ഓർപ്പിച്ചതുപോലെ ശ്രീമതി അന്നമയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെക്ക് ഭദ്രാസനത്തിന്റെ ഓഫീസിൽ അതയക്കുകയാണെങ്കിൽ അനുഗ്രഹമായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ദൈവം അവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.